നിങ്ങൾ കേൾക്കുന്നത് ചീങ്കണ്ണിയെ കനലിൽ ചുട്ടത്. രചിച്ചത് ടി അരുൺകുമാർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2020.
രഹസ്യ സന്ദേശത്തിന്റെ ഇരുപുറങ്ങൾ. എഴുത്തും വായനയും അടിസ്ഥാനപരമായി ഒരു കോഡിംഗ് ഡീകോഡിംഗ് പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഭാഷയാൽ ചിലത് രേഖപ്പെടുത്തി വയ്ക്കുന്നു, വായനക്കാരൻ അതിനെ ഉരുക്കഴിച്ചെടുക്കുന്നു. പ്രത്യക്ഷമായത് മാത്രമാവില്ല പലപ്പോഴും ഒരു എഴുത്തുകാരൻ എഴുതി വയ്ക്കുക. പണിയെടുക്കുന്നവന് മാത്രം കരഗതമാവുന്ന നിധി പോലെ എഴുത്തിനുള്ളിൽ അയാൾ പൊതിഞ്ഞുവച്ചിരിക്കുന്ന ചിന്തയുടെ ഒരു നുറുങ്ങ്, അല്ലെങ്കിൽ വിചിത്രമായൊരു ഭാവന, അതുമല്ലെങ്കിൽ തൊട്ടുതലോടിപ്പോകുന്ന അവ്യക്തമായ മറ്റെന്തോ സംഗതി, അതാവാം വായനക്കാരന് ലഭിക്കുന്നത്. എന്തുതന്നെയായാലും എഴുത്തിലും വായനയിലും രണ്ടുപേർ ദൂരത്തിരുന്ന് ഒരു വയർലെസ് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അവർ മനസ്സുകളാൽ ചുറ്റിപ്പിണയുന്നു. ഇത് കലയുടെ പൊതുസ്വഭാവമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാവാം വലിയ എഴുത്തുകാരെ ലോകമെമ്പാടുമുള്ള വായനക്കാർ പിന്തുടരുന്നത്. വളരെയധികം കഥകളൊന്നും എഴുതിയിട്ടുള്ള ഒരാളല്ല ഞാൻ. തുടർച്ചയായി എഴുതാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല താനും. എങ്കിലും ചീങ്കണ്ണി കനലിൽ ചുട്ടത് കഥാമാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ശേഷം ഒരു വായനക്കാരി ഫേസ്ബുക്കിൽ എന്നെ ബന്ധപ്പെട്ടു. എന്റെ കഥയിലെ മാരിയ എന്ന കഥാപാത്രം അവർ തന്നെയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എനിക്കത് അപൂർവമായ ഒരു അനുഭവമായിരുന്നു. കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിക്ക് ഉത്തരം കിട്ടിയ സന്തോഷം മാരിയയെപ്പോലെ അവരും അനുഭവിച്ചുവെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൃതാർത്ഥനായി. നമ്മൾ എഴുതിവെക്കുന്ന വാക്കുകൾ ദൂരെ എവിടെയോ ഇരിക്കുന്ന തികച്ചുമേകാഗിയായ ഒരാളെ സമാശ്വസിപ്പിക്കുന്നു എന്നതിനപ്പുറം എന്തുണ്ട്? എഴുതുന്നയാൾക്ക് കിട്ടുന്ന അപൂർവമായ സമ്മാനങ്ങളിലൊന്നാണ് എന്ന് കഥാകൃത്ത് വിനു എബ്രഹാം കമന്റ് ചെയ്തപ്പോൾ ആഹ്ലാദം ഇരട്ടിച്ചു. എഴുത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇത്തരം ചില പ്രോത്സാഹനങ്ങൾക്ക് കൂടി പങ്കുണ്ടല്ലോ. കുട്ടിക്കാലത്തെ വായനയാണ് എന്നെക്കൊണ്ട് ചിലത് എഴുതിച്ചത്. പലരോടും നന്ദി പറയാനുണ്ട്. എന്റെ പഞ്ചായത്തായ വിളവൂർക്കലിലെ സ്റ്റുഡന്റ് എന്ന പാരലൽ കോളേജിൽ എന്നെ മലയാളം പഠിപ്പിച്ച ബി ഹരികുമാർ എന്ന അധ്യാപകൻ, എന്റെ കഥകൾ ആദ്യം വായിച്ചു കേട്ടിരുന്ന രാജേഷ് ഡി കെ എന്ന പ്രിയ സുഹൃത്ത്, യൂണിവേഴ്സിറ്റി കോളേജിലെ മിത്രങ്ങൾ, പത്രപ്രവർത്തന ജീവിതത്തിലേക്ക് വരുമ്പോൾ ദീപിക ദൽഹി ലേഖകൻ സെബി മാത്യു, ന്യൂസ് 18 കറസ്പോണ്ടന്റ് ആർ കിരൺ ബാബു, മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ മനീഷ് നാരായണൻ, മലയാളം വാരിക എഡിറ്റർ സജി ജെയിംസ്, മനോരമ ന്യൂസ് ലേഖകൻ തനേഷ് തമ്പി, മനു സി കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസിലെ മധു കെ വി, തീർച്ചയായും താര, ഒരനുജനെപ്പോലെ എന്നെ ജീവിതത്തിൽ പരിഗണിക്കുന്ന കഥാമാസിക എഡിറ്റർ വടയാർ സുനിൽ, കഥാകൃത്തുക്കളായ ജി ആർ ഇന്ദുഗോപൻ, എസ് ഹരീഷ്, നിശബ്ദമായി ആഴമുള്ള സ്നേഹം സമ്മാനിക്കുന്ന തിരക്കഥാകൃത്തും അഭിനേതാവുമായ ശങ്കർ രാമകൃഷ്ണൻ എന്നിവരെയെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ കഥകൾ സമാഹരിക്കുക മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആർജവം ഇങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ് ലോഗോസിന്റെ എൻ ബി സുരേഷ് ചെയ്തത്. ഭാവിയിലെന്നല്ല, നിലവിൽ മലയാള പ്രസാധനത്തിന്റെ സർഗാത്മകമായ മുഖം തന്നെയായി മാറിയിരിക്കുന്ന ലോഗോസ് ഭാഷയോടും പുതിയ എഴുത്തുകാരോടും നിർവഹിക്കുന്നത് ചരിത്രപരമായ കർത്തവ്യമാണ്. കഥകളെപ്പറ്റി അധികമൊന്നും പറയാനില്ല, പറയേണ്ടതുമില്ല, കാരണം ഇവ എഴുതിക്കഴിഞ്ഞവയാണ്. കാത്തിരിക്കുന്നത് വായനക്കാരന്റെ വാക്കിനായാണ്. സ്നേഹപൂർവം ടി അരുൺകുമാർ. ഉദിച്ചു കേറിവ അരുണ. ജി ആർ ഇന്ദുഗോപൻ. എനിക്കൊരു സുഹൃത്തുണ്ട്, സെലിബ്രിറ്റി മാനേജ്മെന്റിൽ അളിയൻ ഉസ്താദാണ്. കണ്ടാലൊരു ചെറിയ മനുഷ്യനാണ്, വിനീതവിധേയനാണെന്ന് സെലിബ്രിറ്റിക്ക് തോന്നും. ആ ഭാവം ഒരു തന്ത്രമാണ്. രണ്ട് സംഭവം പറയാം. ഒരിക്കൽ തെന്നിന്ത്യയിലെ ഒരു പെരിയ നടനെ ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കാൻ കേരളത്തിൽ കൊണ്ടുവന്നു. വരുന്നതിന്റെ തലേന്ന് ആൾ വിളിച്ച് സുഹൃത്തിനോട് പറഞ്ഞു, ഞാനങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല, ഇന്ന ഹോട്ടൽ വേണമെന്നൊന്നുമില്ല, 5-സ്റ്റാറാകണമെന്ന് മാത്രം. പക്ഷേ 19 അവസാനിക്കുന്ന റൂം നമ്പർ വേണം, അത് മസ്റ്റാണ്, ഇല്ലെങ്കിൽ ഇപ്പോ പറയണം. സുഹൃത്ത് ഞെട്ടി.
സാമ്പിൾ കംപ്ലീറ്റ്. റെഡി ടു കണ്ടിന്യൂ.